2021 ഫെബ്രുവരി 20 ഞായർ, വാര്യാന്തി കൗമുദി, 3 പേജിൽ നിന്ന്. കവിത ചിന്തിക്കുന്നവരുടെ പ്രതികരിക്കുന്നവരുടെ പ്രതീകം. ഫീച്ചർ തയ്യാറാക്കിയത് വിജയ് CH. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത് പലപ്പോഴും ഒരു രചയിതാവിന് ഏറ്റവും പ്രിയമാർന്നൊരു കൃതി ആയിരിക്കണമെന്നില്ലെന്നാണ് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ VM ഗിരിജയുടെ അഭിപ്രായം. കൊറോണയെത്തും മുൻപേ അക്കാദമി പ്രഖ്യാപിച്ച അവാർഡുകളിൽ ഏറ്റവും പെരുമയുള്ളതെന്ന് വിലയിരുത്തപ്പെടുന്ന കവിതാ പുരസ്കാരം ഗിരിജയുടെ ബുദ്ധപൂർണിമ എന്ന സമാഹാരമാണ് നേടിയത്. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ബുദ്ധപൂർണിമയ്ക്ക് ലഭിച്ചതിനാൽ അതാണ് എന്റെ മികച്ച പുസ്തകമെന്ന് ഞാൻ കരുതുന്നില്ല. ഡോക്ടർ M ലീലാവതി അവതാരികയെഴുതിയ 3 ദീർഘകവിതകൾ എന്ന കവിതാ സമാഹാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ പുസ്തകത്തിലെ ഒരു ഇന്ത്യൻ എത്തോപ്യൻ നാടോടി കഥ, 3 സന്യാസിമാർ, ഉറങ്ങുന്ന സുന്ദരി എന്നിവ ബുദ്ധപൂർണിമയിലുള്ള 38 കവിതകളെക്കാൾ വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്നു, ഗിരിജ വെട്ടിത്തുറന്നു പറയുന്നു. ആറ്റൂർ രവിവർമ്മയുടെ പുതുമൊഴി വഴികൾ നമുക്ക് പരിചയപ്പെടുത്തിയ മലയാള കാവ്യഭൂമികയിലെ മൃദുസാന്നിധ്യമാണ് ഈ കവി. പുരസ്കാര നിറവിൽ തിളങ്ങിയ പുസ്തകങ്ങളുടെ വിപുലമായ വായനയെ അവാർഡ് പ്രഖ്യാപനത്തോട് ചേർന്നിരിക്കുക കോവിഡ് മഹാമാരിയും അടച്ചുപൂട്ടലും സാരമായി ബാധിച്ചെങ്കിലും അനുവാചകർ ബുദ്ധപൂർണിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിൽ കവി സന്തുഷ്ടയാണ്. അഭിമുഖത്തിൽ നിന്ന് ബുദ്ധപൂർണിമ പുരസ്കാര ലബ്ധിക്ക് കാരണമായ സമാഹാരത്തിലെ ഏറ്റവും സാർവലൌകിക സന്ദേശമുള്ള കാവ്യം ബുദ്ധപൂർണിമ തന്നെയാണ്. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യ സൃഷ്ടികളിൽ ബുദ്ധന്റെ ജീവിതം പ്രമേയമായി വന്നിട്ടുണ്ട്. കുമാരനച്ചന്റെ ശ്രീബുദ്ധ ചരിതം മലയാളത്തിലും ഏറെ വായിക്കപ്പെട്ടു. പത്നിയെയും മകനെയും ഉപേക്ഷിച്ച് ജ്ഞാനം തേടിപ്പോയ ബുദ്ധന്റെ ജീവിതമാണ് എന്റെ ഈ കവിതയിലും വിഷയം. യശോധര എന്ന സ്ത്രീ. ബുദ്ധൻ പ്രപഞ്ച സത്യങ്ങൾ അന്വേഷിച്ച് അലയുമ്പോൾ, പൂർണിമ തേടുമ്പോൾ പത്നി യശോധര ലൗകികമായ മനുഷ്യജീവിതത്തിലെ ശോകങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. ഉണ്ണാതെ ഉറങ്ങാതെ ജീവിതം മുഴുവൻ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവൾ. മൃതി, ദുഃഖം, നശ്വരത്തിന്റെ പ്രപഞ്ചത്തിൻ വിധി. പുത്രൻ രാഹുലൻ മാത്രം അവളുടെ കൂടെ. ഗർഭം ധരിച്ചും പ്രസവിച്ചും പ്രപഞ്ചത്തെ പകർന്നാടിയിടുന്ന സ്ത്രീയുടെ സത്യൌഷധം സ്നേഹം ഒന്നു മാത്രമാണ്. ശാക്യരാജകുമാരിയായിരുന്ന യശോധരയിലൂടെ ഒരു സാധാരണ സ്ത്രീയുടെ ജന്മദുഃഖമാണ് ബുദ്ധപൂർണിമയിൽ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സ്ത്രീത്വത്തിന്റെ അർത്ഥം അന്വേഷിച്ചുള്ള ഒരു യാത്ര. സ്ത്രീയുടെ അത്ഭുത പ്രവൃത്തികൾ. ഇത് ഗദ്യരൂപത്തിൽ എഴുതിയ കവിതയാണ്. ഞാൻ സാധാരണ സ്വീകരിക്കാറുള്ള വിഷയങ്ങളിൽ നിന്ന് വിഭിന്നമാണിത്. അല്പം സറ്റയർ ചേർത്തുള്ള വിഭാവനം. എന്തെന്ത് അത്ഭുതങ്ങൾ സ്ത്രീകൾക്ക് മാത്രം കഴിയുന്നത് എന്ന് തുടങ്ങുന്നു വരികൾ. സമാഹാരത്തിലെ അവസാനത്തെ കവിതയാണിത്. ചായ വയ്ക്കുമ്പോൾ പൊടി, പാൽ, പഞ്ചസാര, കിറുകൃത്യം. സ്ത്രീകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പുരുഷവർഗത്തിനേ കഴിവില്ല. ഇത്തിരി സ്ത്രീവാദം. പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് 1983 ഞാൻ MA മലയാളം പാസ്സായി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ബാലപംക്തിയിൽ എഴുതിയിരുന്നു. എന്റെ മലയാളം പ്രൊഫസറായിരുന്നു സാറാ ജോസഫ്. ഫെമിനിസം എന്ന ഒരാശയ പദ്ധതിയോട് ഞാൻ അടുത്തു. പിന്നീട് എനിക്ക് പഴയ ആളായി ജീവിക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധിസമായാലും മാർക്സിസമായാലും നമ്മൾ തറഞ്ഞു തുടങ്ങുമ്പോൾ ചിന്താഗതികൾ പുതുക്കലിന് വിധേയമാക്കേണ്ടി വരും. പഴയ രൂപം ഉപേക്ഷിച്ച് പുതിയ സത്തയിലേക്ക് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവളാണ് എന്നും സ്ത്രീ. കുട്ടിക്കാലത്ത് ശ്വാസമുട്ടലുണ്ടായിരുന്ന എന്നെ തോളിൽ സ്കൂളിൽ നിന്ന് വീട് വരെ നടന്ന സമൂഹത്തിന്റെ അടുത്തട്ടിൽ കഴിഞ്ഞിരുന്ന കല്യാണിയും, പിന്നെ അക്കാലങ്ങളിൽ വീട്ടിലെത്താറുണ്ടായിരുന്ന സാധാരണക്കാരികളായ ഭാർഗവിയും മറ്റും പ്രതിബദ്ധ സ്ത്രീവാദത്തിൽ എന്റെ ലളിത ഭാവുകത്വങ്ങളായി മാറുകയായിരുന്നു. സ്ത്രീയും പ്രകൃതിയും പ്രണയവും. പ്രകൃതിയുടെ രൂപഭാവങ്ങളിൽ ഞാൻ സ്ത്രീ മനസ്സ് കാണുന്നു. ഋതുമാറ്റങ്ങൾ പ്രകടമായി തന്നെ പ്രകൃതിയിൽ അറിയാം. പക്ഷേ ചെടികളും മരങ്ങളും പ്രദർശിപ്പിക്കുന്ന രൂപാന്തരങ്ങൾ ഉള്ളിലേക്ക് ആവാഹിക്കുന്നത് സ്ത്രീ മാത്രമാണ്. പ്രകൃതിയുടെ ആർദ്ര ഹൃദയം പെണ്ണിനുള്ളതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. തുറക്കപ്പെടാത്ത വാതിലിന് മുമ്പിൽ നിസ്സഹായയായി നിലകൊള്ളാനാണ് പ്രകൃതിയുടെ വിധി. അതുതന്നെയാണ് സ്ത്രീയുടെയും അവസ്ഥ. അവഗണനകളുടെയും വൈകാരികതയുടെയും പ്രണയത്തിന്റെയും ക്ഷോഭങ്ങൾ അവൾ ഉള്ളിലൊതുക്കുന്നു. ഇവിടെ പെണ്ണും പ്രകൃതിയും രണ്ടല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ വേഷ പകർച്ചകളിലൂടെ പ്രണയത്തിന്റെ വിവിധ ഘട്ടങ്ങളെ ദർശിക്കാം. പ്രകൃതിയും സ്ത്രീയും തമ്മിൽ നിലനിൽക്കുന്ന പാരസ്പര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ ചിന്താധാര. പ്രണയം ഒരു ആൽബം, ജീവജലം, പാവയൂണ്, പെണ്ണുങ്ങൾ കാണാത്ത പാതിരാനേരങ്ങൾ മുതലായ സമാഹാരങ്ങളിലെ പല പല കവിതകൾ ഈ ആർജവത്തിന് സാക്ഷ്യമാണ്. ആരായാൻ ശ്രമിക്കുന്നത് ജീവന്റെ വികാസമാണ്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നത് മുതൽ ഒരു സ്ത്രീയുടെ സൃഷ്ടിപരത വരെയുള്ള സങ്കീർണമായ രഹസ്യങ്ങൾ. പുതിയ പ്രവണതകൾ എക്കാലത്തുമുണ്ട്. കവിതയിലെ പുതിയ പ്രവണതകളെ ഞാൻ ഗൌരവമായി കാണുന്നില്ല. വേറിട്ട രചനാരീതികളും ശൈലികളും കവിതയിൽ ഇന്ന് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അതുവരെ നിലനിൽക്കുന്ന ചട്ടങ്ങളൊന്നും പുതിയ രചനയിൽ പാലിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുമുണ്ട്. കവികളെ പരിഹസിക്കുന്ന പുസ്തകം പോലും എഴുതപ്പെട്ടിട്ടില്ലേ? ശ്ലോകത്തിൽ എഴുതിയാലും വൃത്തത്തിൽ എഴുതിയാലും പൊട്ട കവിതകൾ ഉണ്ടാകും. KG ശങ്കരപ്പിള്ളയും PN ഗോപികൃഷ്ണനും വൃത്തം പാലിച്ച് എഴുതിയതുകൊണ്ടല്ലോ അവരുടെ സൃഷ്ടികൾ മികച്ച കവിതകളായത്. മുന്നേ നമുക്കറിയാതിരുന്ന ഇടയവിലാപ കാവ്യം എന്ന പ്രത്യേക രീതി ചങ്ങമ്പുഴ സ്വീകരിച്ചപ്പോൾ സമകാലീനനും പ്രശസ്ത സാഹിത്യകാരനുമായിരുന്ന സഞ്ജയനും അതുപോലെ അക്കാലത്ത് ജീവിച്ചത് മറ്റു പലരും നിശ്ചിതമായി വിമർശിച്ചിരുന്നു. അതേസമയത്ത് ചങ്ങമ്പുഴയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കവിത എഴുതിയിരുന്ന 2000-ൽ പരം കവികൾ ഇടപ്പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അറിവ്. നല്ല വരികളും ചീത്ത വരികളും ധാരാളം കവികളും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എല്ലാ കവികളെയും എല്ലാവരും അറിയുന്നില്ല, എല്ലാ കവിതകളും എല്ലാവരെയും വായിക്കുന്നുമില്ല. മഹാകവിത്രയങ്ങളിൽ ഏറ്റവും അധികം നിലനിൽക്കുന്നത് ആശാന്റെ രചനകളാണ്. അവർ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും പ്രശസ്തി ഉണ്ടായിരുന്നത് വള്ളത്തോളിനും ഉള്ളൂരിനുമായിരുന്നു. എന്നാൽ ഉള്ളൂരിന്റെ മഹാകാവ്യമായ ഉമാകേരളമോ വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയോ ഇന്ന് ആരെങ്കിലും വായിച്ചെത്തിക്കുന്നുണ്ടോ എന്നു തന്നെ സംശയമാണ്. വായനാ രീതികളും രചനാരീതികളും പുതുക്കലിന് വിധേയമായി കൊണ്ടേയിരിക്കുന്നു. ചിന്തകളാണ് കവിതയ്ക്ക് ആധാരം. എന്തിനാണ് കവിത എഴുതുന്നതെന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും പണ്ട് മുതലേ നിലവിലുണ്ട്. എഴുത്തു തുടങ്ങുന്നത് ചിലപ്പോൾ ആരെയെങ്കിലും അനുകരിച്ചോ പ്രശസ്തിക്ക് വേണ്ടിയോ ആകാം. പക്ഷേ ഇതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സമയാസമയങ്ങളിൽ മനസ്സിൽ പൊന്തി വരുന്ന നൈസർഗികമായ ചിന്തകളാണ് കവിതയ്ക്ക് ആധാരം. ആദ്യം രണ്ടു വരി എഴുതും, ചിന്തകളെ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ തുടർന്നും എഴുതും. അങ്ങനെ അതൊരു കവിതയായി മാറുന്നു. ചിന്തിക്കുന്നവരുടെയും പ്രതികരിക്കുന്നവരുടെയും പ്രതീകമാണ് കവിത. കവിത ഗൗരവമായി വായിക്കപ്പെടണമെന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം. കവി ഉദ്ദേശിച്ച അർത്ഥമല്ല കവിതയ്ക്ക് മുഖ്യം, മറിച്ച് വായനക്കാർ അതിന് കണ്ടെത്തുന്ന പുതിയ പുതിയ അർത്ഥതലങ്ങളാണ്. യഥാർത്ഥത്തിൽ കവിത കവിതയാകുന്നത് അപ്പോഴാണ്. കവിതയുടെ മാന്ത്രികത നഷ്ടപ്പെടില്ല. ഏത് സാഹചര്യത്തിലാണ് മലയാള കവിതയുടെ മാന്ത്രികത നഷ്ടപ്പെട്ടുവെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ കേട്ടിട്ടുമില്ല. കവിതയുടെ മാന്ത്രികത എന്നത് ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടയുള്ള ഒരു സംഗതിയല്ല. പ്രാചീന കവികളായ വാൽമീകിയുടെയോ വ്യാസന്റെയോ അല്ലെങ്കിൽ എലിയറ്റിന്റെയോ കവിതകൾ ഇന്ന് വായിക്കുമ്പോൾ പോലും അതിനകത്താകുമ്പോൾ ആ മാന്ത്രിക വലയത്തിൽ തന്നെയാണ് വായനക്കാരൻ എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. നവമാധ്യമങ്ങൾ വന്നതോടെ സ്വന്തമായി ആവിഷ്കാരം നടത്താനും പ്രസിദ്ധീകരിക്കാനും ആരെയും ആശ്രയിക്കേണ്ടതില്ല എന്നത് ശരിയാണ്. എന്നാൽ സോഷ്യൽ മീഡിയ കവിതയുടെ നിലവാര തകർച്ചയ്ക്ക് കാരണമായെന്ന് കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും എഴുതിക്കോട്ടെ പ്രസിദ്ധീകരിച്ചോട്ടെ നല്ലത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതാണ്. നല്ല കവികളായാലും ചീത്ത കവികളായാലും എഴുതപ്പെടട്ടെ. സൃഷ്ടിയുടെ നിലവാരം കാലം വിലയിരുത്തിക്കൊള്ളും. അച്ചടി വിദ്യ തുടങ്ങിയപ്പോഴും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എല്ലാവർക്കും എന്ത് വേണമെങ്കിലും പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. പ്രസിദ്ധീകരിക്കുന്നതിലല്ല കാര്യം, വായിക്കപ്പെടുന്നതിലാണ്. വായിക്കപ്പെടണമെങ്കിൽ കവിക്ക് ദൃഷ്ടിയും വികാരവും ദർശനവും അത്യാവശ്യമാണ്. അൻവർ അലിയും ബാലചന്ദ്രൻ ചുള്ളിക്കാടും കടമ്മനിട്ടയും ജനഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്തെന്നാണ് സൈബർ പ്ലാറ്റ്ഫോമിൽ സജീവമായിരിക്കുന്നവർ ചിന്തിക്കേണ്ടത്.